السلام عليكم ورحمة الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين
ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഒരവസരത്തിൽ പറയുന്നു, ഹസ്രത്ത് നബിയെ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗ കാലഘട്ടത്തിൽ അറേബ്യൻ സമൂഹത്തിന്റെ സംസ്കാരം, സ്വഭാവം, ആത്മീയത എന്നിവയുടെ അവസ്ഥ എന്തായിരുന്നു? ഓരോ വീട്ടിലും കലഹവും മദ്യപാനവും വ്യഭിചാരവും കൊള്ളയും കൊലയും, ചുരുക്കത്തിൽ എല്ലാ തിന്മയും ഉണ്ടായിരുന്നു. അള്ളാഹുമായോ ഉന്നത സ്വഭാവ ഗുണങ്ങളുമായോ യാതൊരു ബന്ധവും യോജിപ്പും ആർക്കും ഉണ്ടായിരുന്നില്ല. എല്ലാവരും ഫിർഔനുകൾ ആയി നടക്കുകയായിരുന്നു. എന്നാൽ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നതോടുകൂടി ഇസ്ലാമിൽ പ്രവേശിച്ചപ്പോൾ ആ വിധത്തിലുള്ള ദൈവീക സ്നേഹവും ഐക്യവും അവരിൽ ഉണ്ടായി. എല്ലാവരും അള്ളാഹുവിന്റെ മാർഗത്തിൽ മരിക്കാനായി തയ്യാറായി. അവർ ബൈഅത്തിന്റെ യാഥാർത്ഥ്യത്തെ വെളിപ്പെടുത്തി, തങ്ങളുടെ കർമ്മം കൊണ്ട് അതിന്റെ മാതൃക കാണിച്ചു. അവിടുന്ന് പറയുന്നു, റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബാക്കൾ ഏതു വിധത്തിലുള്ള ആത്മാർത്ഥതയുടെ മാതൃകയാണ് കാണിച്ചത്, അതിന്റെ ഉദാഹരണം മുമ്പ് ഉണ്ടായിരുന്നില്ല, ഇനി കാണാനും സാധ്യതയുള്ളതായി തോന്നുന്നില്ല. അവിടുന്ന് പറയുന്നു, എന്നാൽ അല്ലാഹു ഉദ്ദേശിക്കുന്നുവെങ്കിൽ ആ വിധത്തിൽ ഇനിയും കാണിക്കാൻ സാധിക്കും. ഈ മാതൃകകൾ കൊണ്ട് മറ്റുള്ളവർക്ക് പ്രയോജനം ഉണ്ട്. അവിടുന്ന് തന്റെ ജമാഅത്തിനെ കുറിച്ച് പറയുന്നു, ഈ ജമാഅത്തിൽ അല്ലാഹു അത്തരത്തിലുള്ള മാതൃകകൾ കാണിക്കാൻ സാധ്യതയുണ്ട്. അവിടുന്ന് പറയുന്നു, അല്ലാഹു സഹാബാക്കളെ പ്രശംസിച്ചുകൊണ്ട് എത്രമാത്രം മനോഹരമായ നിലയിലാണ് പറഞ്ഞത്, മിനൽ മുഅ്മിനീന റിജാലുൻ സദഖൂമാ അഹദുല്ലാഹ അലൈഹിം ഫമിൻഹും മൻ ഖദാ നഹ്ബഹു വമിൻഹും മൻ യൻതദിർ. വിശ്വാസികളിൽ അത്തരത്തിലുള്ള പുരുഷന്മാരുണ്ട്, അവർ ഈ പ്രതിജ്ഞയെ സത്യമായി കാണിച്ചു. ഏതൊന്നാണോ അവർ അള്ളാഹുമായിട്ട് ചെയ്തത്, അങ്ങനെ അവരിൽ ചിലർ തങ്ങളുടെ ജീവൻ നൽകിയിരിക്കുന്നു, ചിലർ ജീവൻ നൽകാൻ തയ്യാറായി നിൽക്കുകയാണ്. സഹാബാക്കളെ പ്രകീർത്തിച്ചുകൊണ്ട് പറയുന്നു, സഹാബാക്കളെ പ്രകീർത്തിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആനിൽ ആയത്തുകൾ സമാഹരിക്കുകയാണ് എങ്കിൽ ഇതിനേക്കാൾ ഉന്നതമായ മാതൃക വേറെ ഒന്നും തന്നെയില്ല. അതായത് ഈ ആയത്തിനേക്കാൾ വലുതായി. ഏതൊന്നാണോ സഹാബാക്കളെ കുറിച്ച് വിവരിക്കപ്പെട്ടത്, നന്മയുടെ ത്യാഗത്തിന്റെ ഈ മാതൃക നമ്മെ സംബന്ധിച്ചിടത്തോളം ഉന്നതമായ മാതൃകയാണ്. കഴിഞ്ഞ കുറച്ചു കാലമായി ചില ഖുത്ബകളിൽ ഞാൻ സഹാബാക്കളുടെ ജീവിതം വിവരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ ബദരി സഹാബാക്കളും ഉണ്ട്, ഏതാനും മറ്റു ചില സഹാബാക്കളും ഉണ്ടായിരുന്നു. എന്നാൽ എനിക്ക് ചിന്ത വന്നു, ആദ്യം കേവലം ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത സഹാബാക്കളെ കുറിച്ച് പറയാം. ഇവർക്ക് ഒരു പ്രത്യേകമായ സ്ഥാനമുണ്ട്. ഇവർ അല്ലാഹു അവരിൽ തൃപ്തനാവുകയും അല്ലാഹുവിന്റെ പ്രത്യേകമായ തൃപ്തി കരസ്ഥമാക്കുകയും ചെയ്ത ആളുകളാണ്. ഇന്ന് ഹസ്രത്ത് ഹംസ ബിൻ അബ്ദുൽ മുത്തലിബിനെ കുറിച്ച് പറയുന്നതാണ്. അദ്ദേഹത്തിന്റെ സ്മരണ പ്രത്യേകിച്ച് എപ്രകാരമാണ് അവിടുന്ന് മുസ്ലിം ആയത് വിശദമായ നിലയിൽ ചരിത്രത്തിലും ഹദീസിലും വിവരിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഷഹാദത്തിന്റെ സംഭവം, അങ്ങ് സയ്യിദു ഷുഹദ എന്ന സ്ഥാനപ്പേരുകൊണ്ട് പ്രസിദ്ധനാണ്. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ സിംഹം, റസൂലിന്റെ സിംഹം എന്ന സ്ഥാനനാമവും അദ്ദേഹത്തിനുണ്ട്. ഹസ്രത്ത് ഹംസ ഖുറൈശി സർദാർ ഹസ്രത്ത് അബ്ദുൽ മുത്തലിബിന്റെ മകനും റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യനും ആയിരുന്നു. ഹസ്രത്ത് ഹംസയുടെ മാതാവിന്റെ പേര് ഹാല എന്നായിരുന്നു. ഇവർ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതാവ് ഹസ്രത്ത് ആമിനയുടെ പിതൃവ്യപുത്രിയായിരുന്നു. ഹസ്രത്ത് ഹംസ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ 2 വയസ്സിന്, മറ്റൊരു നിവേദനമനുസരിച്ച് 4 വയസ്സിന് മൂത്തതായിരുന്നു. ഹസ്രത്ത് ഹംസ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റസായി സഹോദരൻ കൂടിയാണ്. ഒരു ദാസി ഉണ്ടായിരുന്നു, സൗബിയ. ഇവർ രണ്ടുപേരെയും പാലൂട്ടിയിരുന്നു. ഹസ്രത്ത് ഹംസക്ക് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്ത് വാത്തിനു ശേഷം നബവി വർഷം 6-ൽ ദാറുൽ അർക്കമിന്റെ കാലഘട്ടത്തിൽ ഇസ്ലാം സ്വീകരിക്കുവാനുള്ള തൗഫീക്ക് ലഭിച്ചു. ഹസ്രത്ത് ഹംസയുടെ ഇസ്ലാം സ്വീകരിച്ചതിന്റെ സംഭവം ഹസ്രത്ത് മുസ്ലിം മൗദ് ചരിത്ര സംഭവങ്ങളുടെ വെളിച്ചത്തിൽ തന്റെ ശൈലിയിൽ വിവരിച്ചിട്ടുണ്ട്. അത് കേട്ട് അതിന്റെ ചുരുക്കവും അല്പം വിശദീകരണവും ഞാൻ കേൾപ്പിക്കുന്നതാണ്. മനുഷ്യൻ ചിന്തിക്കുമ്പോൾ ഏതു വിധത്തിലാണ് ഹസ്രത്ത് ഹംസ ഇസ്ലാം സ്വീകരിച്ചത്, അതിന് എന്താണ് കാരണമായി തീർന്നത്, എപ്രകാരമാണ് അദ്ദേഹത്തിൽ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ആത്മരോഷം ഉണ്ടായത്, അബൂജഹൽ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ അക്രമം കാണിച്ചപ്പോൾ, ഏതായിരുന്നാലും ആ സംഭവം ഇപ്രകാരമാണ്. ഒരു ദിവസം റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം സഫാ മർവ കുന്നുകൾക്കിടയിൽ ഒരു കല്ലിനു മുകളിൽ ഇരിക്കുകയായിരുന്നു. ഹൃദയത്തിൽ ഇപ്രകാരം ചിന്തിക്കുകയായിരുന്നു, അള്ളാഹുവിന്റെ തൗഹീദിനെ എങ്ങനെയാണ് സ്ഥാപിക്കാൻ സാധിക്കുക. ഇതിനിടക്ക് അബൂജഹൽ വന്നു. അയാൾ വന്ന ഉടനെ തന്നെ പറഞ്ഞു, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നീ നിന്റെ കാര്യങ്ങളിൽ നിന്ന് പിന്തിരിയുന്നില്ലേ? ഇത് പറഞ്ഞുകൊണ്ട് അയാൾ അങ്ങേയറ്റം മോശപ്പെട്ട രീതിയിൽ ചീത്ത വിളിക്കാൻ തുടങ്ങി. അവിടെ നിശബ്ദനായി അയാളുടെ ചീത്ത വിളി കേട്ടുകൊണ്ടിരുന്നു. സഹിച്ചു, അവിടുന്ന് ഒരു വാക്കുപോലും പറഞ്ഞില്ല. അബൂജഹൽ തൃപ്തിയാകുവോളം തെറി പറഞ്ഞതിനു ശേഷം ആ ദ്രോഹി മുന്നോട്ടു വന്ന് അയാൾ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്തടിച്ചു. എന്നാൽ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ടും അയാളോടൊന്നും പറഞ്ഞില്ല. അവിടുന്ന് എവിടെയാണോ ഇരുന്നിരുന്നത്, അബൂജഹൽ എവിടെ വെച്ചാണോ ചീത്ത വിളിച്ചത്, അതിനു മുമ്പിൽ തന്നെ ഹസ്രത്ത് ഹംസയുടെ വീടുണ്ടായിരുന്നു. ഹസ്രത്ത് ഹംസ അപ്പോൾ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന്റെ രീതിയായിരുന്നു ദിവസവും രാവിലെ അമ്പും വില്ലുമെടുത്ത് വേട്ടക്കു വേണ്ടി പോകുമായിരുന്നു, എന്നിട്ട് വൈകുന്നേരം തിരിച്ചു വരുമായിരുന്നു, എന്നിട്ട് ഖുറൈശികളുടെ മജ്‌ലിസുകളിൽ പോയി ഇരിക്കുമായിരുന്നു. അബൂജഹൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചീത്ത വിളിച്ച ദിവസം, വളരെ മോശമായി പെരുമാറിയ ദിവസം അദ്ദേഹം വേട്ടക്ക് പോയിരിക്കുകയായിരുന്നു. എന്നാൽ അവിചാരിതമായ പ്രകാരം സംഭവിച്ചു. അബൂജഹൽ ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഹസ്രത്ത് ഹംസയുടെ ഒരു ദാസി വാതിലിൽ നിന്നുകൊണ്ട് ഈ ദൃശ്യം കാണുന്നുണ്ടായിരുന്നു. അബൂജഹൽ കൂടെ കൂടെ അങ്ങയെ ആക്രമിച്ചപ്പോൾ, പരിധിയില്ലാതെ അങ്ങയെ ആക്രമിച്ചുകൊണ്ടിരുന്നപ്പോൾ, അവിടുന്ന് ശബ്ദനായ സമാധാനത്തോടുകൂടി ആ ചീത്ത വിളികൾ സഹിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ദാസി വാതിൽക്കൽ നിന്നുകൊണ്ട് ഈ മുഴുവൻ ദൃശ്യവും കണ്ടുകൊണ്ടിരുന്നു. ഹദ്രത്ത് മുസ്ലിം മൗദ് എഴുതുന്നു, നിശ്ചയമായും അവർ ഒരു സ്ത്രീയായിരുന്നു, നിഷേധിയായിരുന്നു. എന്നാൽ പുരാതന കാലഘട്ടത്തിൽ മക്കയിലെ ആളുകൾ തങ്ങളുടെ അടിമകളോട് അക്രമം കാണിച്ചിരുന്നു. അവിടെ ഇങ്ങനെയും നടക്കാറുണ്ടായിരുന്നു. ചില നല്ല ആളുകൾ തങ്ങളുടെ അടിമകളോട് നല്ല രീതിയിൽ പെരുമാറുകയും ചെയ്യുമായിരുന്നു. പിന്നീട് ദീർഘകാലത്തിന് ശേഷം ആ അടിമ ആ കുടുംബത്തിലെ ഒരു അംഗമായി ഗണിക്കപ്പെട്ടിരുന്നു. അതുപോലെയായിരുന്നു ഹസ്രത്ത് ഹംസയുടെയും ആ ദാസി. അവൾ ഈ എല്ലാ ദൃശ്യവും കണ്ടപ്പോൾ, തന്റെ കണ്ണുകൊണ്ട് എല്ലാം കാണുകയും കാതുകൊണ്ട് എല്ലാം കേൾക്കുകയും ചെയ്തു. അത് വലിയ സ്വാധീനമുണ്ടാക്കി. എന്നാൽ ഒന്നും ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല. നോക്കിക്കൊണ്ടിരുന്നു, കേട്ടുകൊണ്ടിരുന്നു. ഉള്ളിന്റെ ഉള്ളിൽ അസ്വസ്ഥതയായി പ്രയാസപ്പെട്ടു, ജലിച്ചു. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് എഴുന്നേറ്റ് പോയപ്പോൾ അവളും തന്റെ ജോലിയിൽ മുഴുകി. വൈകുന്നേരം ഹസ്രത്ത് ഹംസ തന്റെ വേട്ട കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ തന്റെ വാഹനത്തിൽ നിന്ന് ഇറങ്ങി അമ്പും വില്ലും തന്റെ കയ്യിൽ എടുത്ത് തന്റെ ധൈര്യത്തിന്റെ ഒരു ദൃശ്യം പ്രകടിപ്പിച്ചുകൊണ്ട് വീട്ടിൽ പ്രവേശിച്ചു. ആ ദാസി അപ്പോൾ എഴുന്നേറ്റു. അവൾ പറഞ്ഞു, അവൾ വളരെ ദീർഘനേരം തന്റെ വിഷമവും പ്രയാസവും അടക്കിപ്പിടിച്ചിരിക്കുകയായിരുന്നു. അവൾ വളരെ ശക്തമായ നിലയിൽ ഹസ്രത്ത് ഹംസയോട് പറഞ്ഞു, നിനക്ക് ലജ്ജയില്ലേ? വലിയ ധൈര്യശാലിയായി നടക്കുകയാണ്. ഹംസ ഇത് കേട്ട് അത്ഭുതപ്പെട്ടു. ജിജ്ഞാസയോടുകൂടി ചോദിച്ചു, എന്താണ് കാര്യം? ദാസി പറഞ്ഞു, എന്ത് പ്രശ്നമുണ്ടാകാനാണ്? നിന്റെ സഹോദരപുത്രൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അബൂജഹൽ വന്നു, അയാൾ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആക്രമിച്ചു, അങ്ങേയറ്റം ചീത്ത പറയാൻ തുടങ്ങി, പിന്നീട് അദ്ദേഹത്തിന്റെ മുഖത്തടിക്കുകയും ചെയ്തു. എന്നാൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഛേ എന്നുപോലും പറഞ്ഞില്ല, നിശബ്ദനായി എല്ലാം കേട്ടുകൊണ്ടിരുന്നു. അബൂജഹൽ ചീത്ത വിളിച്ചുകൊണ്ടിരുന്നു, വിളിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ തളർന്നപ്പോൾ അവിടെ നിന്ന് പോയി. എന്നാൽ ഞാൻ കണ്ടു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അയാൾക്ക് ഒന്നും തന്നെ മറുപടി നൽകിയില്ല. നീ വളരെ ധൈര്യശാലിയായി നടക്കുകയാണ്, നെഞ്ചു വിരിച്ച് വേട്ട കഴിഞ്ഞ് തിരിച്ചു വന്നിരിക്കുകയാണ്, നിനക്ക് ലജ്ജയില്ലേ? നീ ഉണ്ടായിരിക്കെ നിന്റെ സഹോദരപുത്രനോട് ഈ വിധത്തിൽ പെരുമാറുന്നു. ഹസ്രത്ത് ഹംസ അതുവരെ മുസ്ലിം ആയിട്ടുണ്ടായിരുന്നില്ല. അതിനുള്ള കാരണം ഖുറൈശി സർദാർമാരിൽ ആയിരുന്നു അദ്ദേഹം എണ്ണപ്പെട്ടിരുന്നത്. ഭരണം കാരണം ഇസ്ലാം സ്വീകരിക്കാൻ തയ്യാറായിരുന്നില്ല. എന്നാൽ മനസ്സിലാക്കിയിരുന്നു റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യവാനാണ്. എന്നാൽ തന്റെ പ്രൗഢിയും പ്രഭാവവും ഈമാനുമേൽ ത്യജിക്കാൻ ഹംസ ആ സമയത്ത് തയ്യാറായിരുന്നില്ല. എന്നാൽ അദ്ദേഹം തന്റെ ദാസിയിൽ നിന്ന് ഈ സംഭവം കേട്ടപ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണിൽ ചോര പൊടിഞ്ഞു. അദ്ദേഹത്തിന്റെ കുടുംബപരമായ ആത്മാഭിമാനം ആവേശത്തിലായി. അങ്ങനെ അദ്ദേഹം അതുപോലെ തന്നെ വിശ്രമിക്കാതെ കോപത്തോടുകൂടി കഅബയിലേക്ക് തിരിച്ചു. ആദ്യം അദ്ദേഹം കഅബക്ക് തവാഫ് ചെയ്തു, പിന്നീട് അബൂജഹൽ ഇരിക്കുന്ന സദസ്സിലേക്ക് ചെന്നു. അയാൾ തന്റെ വലിപ്പത്തരം പറയുകയായിരുന്നു, നിരർത്ഥക കാര്യങ്ങൾ പറയുകയായിരുന്നു. ഈ സംഭവം വളരെ താല്പര്യത്തോടുകൂടി കേൾപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, അഹങ്കാരത്തോടുകൂടി പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് ഞാൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം ചീത്ത വിളിച്ചു, ഞാൻ ഇന്ന് ഈ വിധത്തിൽ പെരുമാറി. ഹംസ ഈ സദസ്സിൽ എത്തിയപ്പോൾ അദ്ദേഹം ചെന്ന ഉടനെ വില്ലുകൊണ്ട് വളരെ ശക്തമായ നിലയിൽ അബൂജഹലിന്റെ തലക്കടിച്ചു. എന്നിട്ട് പറഞ്ഞു, നീ നിന്റെ ധൈര്യത്തിന്റെ വാദം പറയുകയാണോ? ആളുകൾക്ക് കേൾപ്പിക്കുകയാണോ ഞാൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഈ വിധം നിന്ദനാക്കിയെന്ന്? മുഹമ്മദ് ഛേ എന്ന് പോലും പറഞ്ഞില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇപ്പോൾ ഞാൻ നിന്നെ നിന്ദനാക്കുകയാണ്, അഥവാ നിന്നിൽ എന്തെങ്കിലും ധൈര്യമുണ്ടെങ്കിൽ എന്റെ മുന്നിൽ വരിക. അബൂജഹൽ അപ്പോൾ മക്കയിൽ ഒരു വലിയ രാജാവിന്റെ സ്ഥാനമുള്ള ആളായിരുന്നു, സമുദായത്തിന്റെ നേതാവായിരുന്നു. ഫിർഔൻ പോലുള്ള അവസ്ഥയായിരുന്നു അയാളുടേത്. അയാളുടെ സുഹൃത്തുക്കൾ ഈ ദൃശ്യം കണ്ടപ്പോൾ അവർ ആവേശത്തോടുകൂടി എഴുന്നേറ്റു. അവർ ഹംസയെ ആക്രമിക്കാൻ തുനിഞ്ഞു. എന്നാൽ അബൂജഹൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിശബ്ദനായി ചീത്ത വിളികൾ സഹിച്ചത് കാരണവും ഇപ്പോൾ ഹംസയുടെ ധൈര്യവും ആവേശവും കാരണം ഭയപ്പെട്ടു, ഇടക്ക് കയറി അവരെ ആക്രമണത്തിൽ നിന്ന് തടഞ്ഞു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ മാറി നിൽക്കുക, യഥാർത്ഥത്തിൽ കാര്യം ഇതാണ്, എന്റെ ഭാഗത്ത് നിന്ന് തന്നെയാണ് അക്രമം ഉണ്ടായത്, ഹംസയെ പോകാൻ അനുവദിക്കുക. ഹദ്റത്ത് മുസ്ലിം മഊദ് തന്റെ ശൈനിയിൽ പിന്നീട് എഴുതുന്നു, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഫാ മർവ പർവ്വതത്തിന്റെ ഭാഗത്ത് നിന്ന് വീട്ടിൽ വരുമ്പോൾ തന്റെ ഹൃദയത്തിൽ പറയുകയായിരുന്നു, എന്റെ ജോലി കലഹിക്കുക എന്നല്ല, മറിച്ച് ക്ഷമയോടുകൂടി ചീത്ത വിളി സഹിക്കുക എന്നതാണ്. എന്നാൽ അല്ലാഹു അർശിൽ പറയുന്നുണ്ടായിരുന്നു, അലൈസല്ലാഹു ബികാഫിൻ അബ്ദഹു, ഓ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നീ കലഹിക്കാൻ തയ്യാറല്ല, എന്നാൽ ഞാനില്ലേ നിന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് നിന്റെ ശത്രുക്കളെ നേരിടാനായി. അങ്ങനെ അല്ലാഹു ആ ദിവസം തന്നെ അബൂജഹലിനെ നേരിടാനുള്ള ഒരു ജീവത്യാഗിയെ അങ്ങേക്ക് നൽകുകയുണ്ടായി. ഹസ്രത്ത് ഹംസ ആ സദസ്സിൽ ഏതൊന്നിലാണോ അദ്ദേഹം അബൂജഹലിന്റെ തലയിൽ വില്ലുകൊണ്ട് അടിച്ചത്, തന്റെ ഈമാൻ പ്രഖ്യാപിക്കുകയുണ്ടായി. അബൂജഹലിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു, നീ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചീത്ത വിളിച്ചു കേവലം ഈ കാരണം കൊണ്ട്, അദ്ദേഹം പറയുന്നു ഞാൻ അല്ലാഹുവിന്റെ റസൂലാണ് എന്ന്, എന്നിൽ മലക്കുകൾ ഇറങ്ങുന്നു എന്ന്. എന്നാൽ ചെവി തുറന്ന് കേട്ടുകൊള്ളുക, ഞാനും ഇന്നു മുതൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീനിൽ നിൽക്കുകയാണ്. ഞാനും അതെല്ലാം തന്നെ പറയുന്നു ഏതൊന്നാണോ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, അഥവാ നിന്നിൽ ധൈര്യമുണ്ടായെങ്കിൽ വന്ന് എന്നെ നേരിടുക. ഇത് പറഞ്ഞ് ഹംസ മുസ്ലിം ആവുകയുണ്ടായി. റിവായത്തിൽ വരുന്നു, ഹദ്റത്ത് ഹംസയുടെ മുസ്ലിമായതിനു ശേഷം മക്കയിലെ മുസ്ലിങ്ങളുടെ ഈമാന് വലിയ ദൃഢത കൈവന്നു എന്നല്ല, ഇംഗ്ലീഷ് ചരിത്രകാരൻ സർ വില്യം മ്യൂർ ഈ കാര്യം അംഗീകരിച്ചിട്ടുണ്ട്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉദ്ദേശം ഹദ്റത്ത് ഹംസയും ഹദ്റത്ത് ഉമറും ഇസ്ലാം സ്വീകരിച്ചതിലൂടെ ദൃഢത കൈവന്നു. ഹസ്രത്ത് ഹംസ മറ്റു മുസ്ലിങ്ങളോടൊപ്പം മദീനയിലേക്ക് ഹിജ്റത്ത് ചെയ്തു. അപ്പോൾ ഹസ്രത്ത് കുൽസും ബിൻ ഹിദമിന്റെ ഭവനത്തിൽ താമസിച്ചു. ഒരു റിവായത്തനുസരിച്ച് അവിടുന്ന് ഹസ്രത്ത് സഅദ് ബിൻ ഖൈസമായുടെ വക്കലാണ് താമസിച്ചത്. ഏതായിരുന്നാലും മദീനയിലേക്ക് ഹിജ്റത്ത് ചെയ്തതിനു ശേഷം റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസ്രത്ത് ഹംസയെയും ഹസ്രത്ത് സൈദ് ബിൻ ഹാരിസയ്ക്കും ഇടയിൽ സഹോദര്യ ബന്ധം സ്ഥാപിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഉഹദ് യുദ്ധത്തിൽ പോയപ്പോൾ ഹസ്രത്ത് ഹംസ ഹസ്രത്ത് സൈദിനു വേണ്ടി വസിയത്ത് ചെയ്തിരുന്നു. മദീനയിലേക്ക് ഹിജ്റത്ത് ചെയ്തതിനു ശേഷം നിഷേധികളുടെ കുഴപ്പമുണ്ടാക്കൽ അവസാനിച്ചില്ല, അവരുടെ കുത്തിത്തിരിപ്പ് മുസ്ലിങ്ങളെ പ്രയാസപ്പെടുത്തൽ അവസാനിച്ചില്ല. അതുകൊണ്ട് മുസ്ലിങ്ങൾക്ക് വളരെയധികം സൂക്ഷിക്കേണ്ടതായി വന്നിരുന്നു, നിഷേധികളുടെ പ്രവർത്തനങ്ങളെ വീക്ഷിച്ചുകൊണ്ടിരിക്കേണ്ടതായി വന്നിരുന്നു. റിവായത്തിൽ വരുന്നു, ഖുറൈശികളുടെ പ്രവർത്തനങ്ങളെയും കുഴപ്പമുണ്ടാക്കലും അറിയുന്നതിനു വേണ്ടി നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം സംഘങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സംഘങ്ങളെ അയക്കേണ്ടതായി വന്നു. അതിൽ ഹസ്രത്ത് ഹംസക്ക് അസാധാരണമായ സേവനം ചെയ്യാൻ തൗഫീക്ക് ലഭിച്ചു. രണ്ട് ഹിജ്രി റബീഉൽ അവ്വലിൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസ്രത്ത് ഹംസയുടെ നേതൃത്വത്തിൽ 30 ഒട്ടകങ്ങളിൽ യാത്രക്കാരായ മുഹാജിരീങ്ങൾ അടങ്ങിയ ഒരു സംഘം നിയോഗിച്ചയച്ചു. ഹസ്രത്ത് ഹംസയും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും പെട്ടെന്ന് അവിടെ എത്തി. അപ്പോൾ എന്താണ് കാണുന്നത്? മക്കയുടെ വലിയ നേതാവ് അബൂജഹൽ 300 യാത്രക്കാരുമായുള്ള ഒരു സൈന്യവുമായി അവരെ സ്വീകരിക്കാനായി നിൽക്കുന്നു. മുസ്ലിങ്ങളുടെ എണ്ണത്തെ അപേക്ഷിച്ച് ഈ എണ്ണം 10 ഇരട്ടി കൂടുതലായിരുന്നു. എന്നാൽ മുസ്ലിങ്ങൾ അള്ളാഹുവിന്റെയും അവന്റെ റസൂലിന്റെയും കൽപ്പന അനുസരിക്കുന്നതിനായി വീട്ടിൽ നിന്ന് പുറപ്പെട്ടവരായിരുന്നു. മരണത്തിന്റെ ഭയം അവരെ ഒരിക്കലും പിന്തിരിപ്പിക്കുമായിരുന്നില്ല. രണ്ടുപേരും പരസ്പരം നേരിടാനായി ഒരുങ്ങി നിരനിരയായി നിൽക്കാൻ തുടങ്ങി. യുദ്ധം തുടങ്ങാൻ പോവുകയായിരുന്നു. ആ പ്രദേശത്തെ നേതാവ് മജ്ദി ബിൻ അംറ് അൽ ജൌനി, അദ്ദേഹത്തിന് രണ്ട് വിഭാഗങ്ങളുമായി ബന്ധം ഉണ്ടായിരുന്നു. ഇടയിൽ വന്നുകൊണ്ട് രഞ്ജിപ്പുണ്ടാക്കി, അങ്ങനെ യുദ്ധം ഉണ്ടായിക്കൊണ്ടിരുന്ന യുദ്ധം ഇല്ലാതാക്കി. റിവായത്തിൽ ഇപ്രകാരവും കാണാം. ആദ്യത്തെ പതാക റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസ്രത്ത് ഹംസക്കാണ് നൽകിയത്. എന്നാൽ ചില റിവായത്തുകൾ ഇപ്രകാരമുണ്ട്, ഹസ്രത്ത് അബു ഉബൈദയും ഹസ്രത്ത് ഹംസയും രണ്ടുപേരുടെയും സംഘം ഒരുമിച്ചാണ് യാത്ര പുറപ്പെട്ടത്. അതുകൊണ്ട് അതിൽ സംശയമുണ്ട്. ഏതായിരുന്നാലും ഹിജ്രി 2 ബനു കഇൻക യുദ്ധത്തിൽ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പതാക ഹസ്രത്ത് ഹംസയാണ് പിടിച്ചിരുന്നത്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശം അനുസരിച്ച് തന്റെ സ്വന്തം കാര്യം, തന്റെ ആത്മാഭിമാനം നിലനിർത്തുന്നതാണ് നല്ലത്, അതെപ്പോഴും നിലനിർത്തേണ്ടതാണ്. ഹസ്രത്ത് ഹംസ എല്ലായ്പ്പോഴും അതനുസരിച്ച് പ്രവർത്തിച്ചു, അതിൽ നിലനിന്നു. റിവായത്തിൽ വരുന്നു, മദീന ഹിജ്റത്ത് ചെയ്തതിനു ശേഷം മറ്റു മുസ്ലിങ്ങളെപ്പോലെ ഹസ്രത്ത് ഹംസയുടെ സാമ്പത്തിക അവസ്ഥയും വളരെ മോശമായി തീർന്നു. ഹസ്രത്ത് അബ്ദുല്ല ബിൻ അംറ് വിവരിക്കുന്നു, ഈ ദിവസങ്ങളിൽ ഒരു ദിവസം ഹസ്രത്ത് ഹംസ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമക്ഷത്തിൽ ഹാജരായി. എന്നിട്ട് പറഞ്ഞു, എനിക്കെന്തെങ്കിലും സേവനം ഏൽപ്പിച്ചു തരിക, അങ്ങനെ ജീവിത നിത്യവൃത്തിക്കായി എന്തെങ്കിലും മാർഗം ഉണ്ടാകുന്നതിന് വേണ്ടി. അപ്പോൾ അദ്ദേഹത്തോട് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഓ ഹംസ, തന്റെ സ്വാഭിമാനം നിലനിർത്തുകയും ജീവിപ്പിക്കുകയും ചെയ്യുന്നതാണോ കൂടുതൽ ഇഷ്ടപ്പെടുന്നത്, അതോ അതിനെ ഇല്ലായ്മ ചെയ്യുന്നതാണോ? ഹസ്രത്ത് ഹംസ പറഞ്ഞു, ഞാൻ അത് ജീവനുള്ളതാക്കി വെക്കുന്നതാണ് ഇഷ്ടപ്പെടുന്നത്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എങ്കിൽ നിന്റെ സ്വാഭിമാനം സംരക്ഷിക്കുക. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങയോട് ദുആയിൽ ശക്തി ചെലുത്താനും ആഹ്വാനം ചെയ്തു. ചില പ്രത്യേക ദുആകൾ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. ഹസ്രത്ത് ഹംസ നിവേദനം ചെയ്യുന്നു, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമായിരുന്നു, ഈ ദുആയെ മുറുകെ പിടിക്കുക. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബി ഇസ്മിക്കൽ അഅസം വരിദ്വാനിക്കൽ അക്ബർ. അല്ലാഹുവെ, ഞാൻ നിന്നോട് നിന്റെ മഹത്തായ നാമത്തിന്റെയും നിന്റെ വലിയ തൃപ്തിയെയും മുന്നിൽ നിർത്തിക്കൊണ്ട് നിന്നോട് ചോദിക്കുന്നു. പിന്നീട് അവിടുന്ന് എപ്പോഴും ഇതിന്റെ ഫലവും അനുഭവിച്ചു. ഹസ്രത്ത് ഹംസക്ക് ദുആയിൽ എത്രമാത്രം ഈമാനും വിശ്വാസവും ഉണ്ടായിരുന്നു, ഈ കാര്യത്തിന്റെ പ്രകടനവും റിവായത്തിൽ നിന്ന് കാണാൻ സാധിക്കും. എന്തുകൊണ്ടങ്ങനെയല്ല? കാരണം ഈ ദുആയുടെ അനുഗ്രഹം കൊണ്ട് പ്രത്യക്ഷത്തിൽ ഈ നിരാലംബനും ആശ്രയമില്ലാത്തവനും ആയ മുഹാജിരൻ അല്ലാഹു വീടും മറ്റെല്ലാ ആവശ്യങ്ങളും നൽകുകയുണ്ടായി. കുറച്ചു കാലത്തിന് ശേഷം ഹസ്രത്ത് ഹംസ ബനി നജാറിലെ ഒരു അൻസാരി വനിത ഖൗല ബിൻത് കൈസിനെ വിവാഹം ചെയ്തു. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ വീട്ടിൽ പോകാറുണ്ടായിരുന്നു. ഹസ്രത്ത് ഖൗല പിന്നീട് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ കാലഘട്ടത്തിലെ സ്നേഹനിർഭരമായ കാര്യങ്ങൾ കേൾപ്പിക്കാറുണ്ടായിരുന്നു. പറയുമായിരുന്നു, ഒരിക്കൽ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ വീട്ടിൽ വന്നു. ഞാൻ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലെ, എനിക്കറിയാൻ സാധിച്ചിരിക്കുന്നു താങ്കൾ പറയുന്നു ഖിയാമത്ത് നാളിൽ താങ്കൾക്ക് ഹൗലെ കൗസർ നൽകപ്പെടും, അത് വളരെ വിശാലമുള്ളതായിരിക്കുമല്ലേ? ഹുസൂർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത് സത്യം തന്നെയാണ്. ഇതും കൂടെ കേട്ടുകൊള്ളുക, എനിക്ക് പൊതുജനങ്ങളെക്കാൾ അനേകം ഇരട്ടി. നിങ്ങളുടെ സമുദായം അൻസാർ ഈ ഹൗലിൽ നിന്ന് വയറു നിറയെ കുടിക്കുന്നതാണ് പ്രിയപ്പെട്ടത്. അൻസാറുകളോട് ഏതു വിധത്തിലുള്ള സ്നേഹമാണ് ഉണ്ടായിരുന്നത്! കേവലം ഇതുകൊണ്ട് മാത്രം അങ്ങയുടെ സമൂഹം അങ്ങയെ പുറത്താക്കിയപ്പോൾ അൻസാറുകളായിരുന്നു തങ്ങളുടെ മുഴുവനും അങ്ങയ്ക്കു വേണ്ടി സമർപ്പിച്ചത്. ചരിത്രത്തിൽ ബദർ യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു റിവായത്ത് പ്രകാരം കാണാം, ഹിജ്രി 2 ബദറിലെ പ്രസിദ്ധമായ യുദ്ധമുണ്ടായി. ബദർ യുദ്ധത്തിന്റെ അവസരത്തിൽ നിഷേധികളുടെ ഭാഗത്തുനിന്ന് അസ്വദ് ബിൻ അബ്ദുൽ അസദ് മഖ്സൂമി വന്നു. ഇയാൾ അങ്ങേയറ്റം കുഴപ്പക്കാരനും ചീത്ത വ്യക്തിയുമായിരുന്നു. അയാൾ പ്രതിജ്ഞ ചെയ്തിരുന്നു, ഞാൻ തീർച്ചയായും റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൗലിൽ പോയി വെള്ളം കുടിക്കും. മുസ്ലിങ്ങളുടെ വെള്ളം കുടിക്കാനുള്ള സ്ഥലം, അല്ലെങ്കിൽ അതിനെ നികത്തിക്കളയും, അല്ലെങ്കിൽ അതിനെ ചീത്തയാക്കിക്കളയും, അല്ലെങ്കിൽ അതിന് അടുത്തു ചെന്ന് മരിക്കും. അയാൾ ഈ ഉദ്ദേശത്തോടുകൂടി പുറപ്പെട്ടു. ഹസ്രത്ത് ഹംസ ബിൻ അബ്ദുൽ മുത്തലിബ് അയാളെ നേരിടാനായി വന്നു. ഇവർ രണ്ടുപേരും പരസ്പരം കണ്ടുമുട്ടിയപ്പോൾ ഹസ്രത്ത് ഹംസ വാളുകൊണ്ട് ആക്രമിച്ച് അയാളുടെ കാലിന്റെ മടമ്പ് പകുതി ഛേദിച്ചു കളഞ്ഞു. അയാൾ ഹൗലിന്റെ അടുത്ത് ആയിരുന്നു. അയാൾ നടുകുത്തി വീണു. തന്റെ പ്രതിജ്ഞ നിറവേറ്റുന്നതിനു വേണ്ടി ഹൗലിലേക്ക് കുതിച്ചു. ഹസ്രത്ത് ഹംസ അയാളെ പിന്തുടർന്നു, ഒരാക്രമണം കൂടി നടത്തി അയാളെ അവസാനിപ്പിച്ചു. അയാൾ ഹൗലിന് സമീപം മരിച്ചു. എന്നാൽ ഞാൻ വെള്ളം കുടിക്കും, അല്ലെങ്കിൽ അത് ചീത്തയാക്കും, അത് ചെയ്യാൻ അയാൾക്ക് സാധിച്ചില്ല. ഹസ്രത്ത് അലി റളിയല്ലാഹു തആല അൻഹു ബദർ യുദ്ധത്തെക്കുറിച്ച് വിവരിക്കുന്നു, അതിൽ നിഷേധികളുടെ എണ്ണം മുസ്ലിങ്ങളെക്കാൾ വളരെ കൂടുതലായിരുന്നു. രാത്രി മുഴുവൻ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ സമക്ഷത്തിൽ വിനയാന്വിതനായി ദുആയിൽ മുഴുകിക്കൊണ്ടിരുന്നു. നിഷേധികളുടെ സൈന്യം ഞങ്ങൾക്ക് അടുത്ത് എത്തിയപ്പോൾ ഞങ്ങൾ അവരുടെ മുമ്പിൽ നിരനിരയായി നിന്നപ്പോൾ അറിയാത്ത ഒരാളുടെ മേൽ ദൃഷ്ടിപതിച്ചു. അയാൾ ചുവന്ന ഒട്ടകത്തിനുമേൽ യാത്ര ചെയ്യുകയായിരുന്നു. ആളുകൾക്കിടയിലൂടെ അയാൾ സാവധാനം നടക്കുകയായിരുന്നു. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിഷേധികൾക്ക് അരികിൽ നിൽക്കുന്ന ഓ അലി ഹംസ, അവരോട് ഉറക്കെ ചോദിക്കുക, ആരാണ് ആ ചുവന്ന ഒട്ടകത്തിൽ? അയാൾ എന്താണ് പറയുന്നത്? പിന്നീട് ഹുസൂർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഥവാ ഇവരിൽ ഏതെങ്കിലും ഒരാൾ ഇവർക്ക് നന്മയും ഗുണവും ഉപദേശിക്കുമെങ്കിൽ അത് സാധിക്കുക ആ ചുവന്ന ഒട്ടകക്കാരനായ വ്യക്തിക്കാണ്. ഇത്ര സമയത്ത് ഹദ്രത്ത് ഹംസ റളിയല്ലാഹു തആല അൻഹു വന്നു. അദ്ദേഹം പറഞ്ഞു, അത് ഉത്ബ ബിനു റബിയ്യ ആണ്. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം കുഫാറുകളെ യുദ്ധത്തിൽ നിന്ന് തടയുകയാണ്. അതിന് മറുപടിയായി അദ്ദേഹത്തോട് അബൂജഹൽ പറഞ്ഞു, നീ ഭീരുവാണ്, യുദ്ധത്തെ ഭയക്കുകയാണ്. ഉത്ബ ആവേശം കൊണ്ട് പറഞ്ഞു, ഇന്ന് കാണാം ആരാണ് ഭീരു എന്ന്. ഹദ്രത്ത് അലി വിവരിക്കുന്നു, ഉത്ബയും റബിയയും അയാൾക്ക് പിന്നിൽ അയാളുടെ മകനും സഹോദരനും വന്നു. എന്നിട്ട് പറഞ്ഞു, ആരാണ് തങ്ങളുടെ നേരിടാനായി തയ്യാറുള്ളത്? അപ്പോൾ അൻസാരികളിൽ പല യുവാക്കളും അതിന് മറുപടി നൽകി. ഉത്ബ ചോദിച്ചു, നിങ്ങൾ ആരാണ്? അവർ പറഞ്ഞു, ഞങ്ങൾ അൻസാരികളിൽപ്പെട്ടവരാണ്. ഉത്ബ പറഞ്ഞു, ഞങ്ങൾക്ക് നിങ്ങളുമായി യാതൊരു ഇടപാടുമില്ല. ഞങ്ങൾ കേവലം ഞങ്ങളുടെ പിതൃവ്യന്റെ മക്കളുമായി യുദ്ധം ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഓ ഹംസ എഴുന്നേറ്റു നിൽക്കൂ, ഓ അലി എഴുന്നേറ്റു നിൽക്കൂ, ഓ ഉബൈദ് ബിൻ ഹാരിസ് മുന്നോട്ടു കുതിക്കൂ. ഹംസ ഉത്ബയുടെ നേരെ കുതിച്ചു. ഹദ്റത്ത് അലി പറയുന്നു, ഞാൻ ഷേബയുടെ അടുത്തേക്ക് കുതിച്ചു. ഉബൈദയും വലീദും തമ്മിൽ ഏറ്റുമുട്ടി. രണ്ടുപേരും പരസ്പരം കഠിനമായ നിലയിൽ മുറിവേൽപ്പിച്ചു. പിന്നീട് ഞങ്ങൾ വലീദിലേക്ക് ശ്രദ്ധ തിരിച്ചു. അയാളെ വധിച്ചു കളഞ്ഞു. ഞങ്ങൾ യുദ്ധഭൂമിയിൽ നിന്ന് ഉബൈദയെ എടുത്തുകൊണ്ടുവരികയും ചെയ്തു. ഹംസയും ഹദ്റത്ത് അലിയും തങ്ങളുടെ എതിരാളികളെ വധിച്ചു കളഞ്ഞിരുന്നു. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഓ ഹംസ എഴുന്നേൽക്കൂ, ഓ അലി എഴുന്നേറ്റ് നിൽക്കൂ, ഓ ഉബൈദ ബിൻ ഹാരിസ് മുന്നോട്ട് കുതിക്കൂ. ആ സമയത്ത് മൂന്നു പേർ നിന്നപ്പോൾ ഇതിനെക്കുറിച്ച് ഉത്ബ പറഞ്ഞു, നിങ്ങൾ കുറച്ച് സംസാരിക്കുക, നിങ്ങൾ ആരാണെന്ന് ഞങ്ങൾ അറിയട്ടെ. അപ്പോൾ ഉത്ബ അതിന് മറുപടിയായി, കാരണം അവർ മുഖം മൂടി ധരിച്ചിരുന്നു. ആ സമയത്ത് ഹംസ പറഞ്ഞു, ഞാൻ ഹംസയാണ്, അള്ളാഹുവിന്റെയും റസൂലിന്റെയും സിംഹമാണ്. അപ്പോൾ ഉത്ബ പറഞ്ഞു, നല്ല എതിരാളിയാണ്. അദർത്ത് ഹംസയുടെ ധൈര്യത്തിന്റെ അവസ്ഥ ഇതായിരുന്നു. ബദർ യുദ്ധത്തിൽ നിഷേധികൾക്ക് ഭയമുണ്ടാക്കുന്നതിന് വേണ്ടി അവിടുന്ന് ഒരൊട്ടക പക്ഷിയുടെ ചിറക് യുദ്ധത്തിന്റെ അടയാളമായി വെച്ചിരുന്നു. അദർത്ത് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് വിവരിക്കുന്നു, നിവേദനം ചെയ്യുന്നു, ഉമയ്യ ബിൻ ഖൽഫ് ഖുറൈശികളുടെ നേതാക്കളിൽപ്പെട്ട ആളായിരുന്നു. അദർത്ത് ബിലാലിനെ പ്രയാസപ്പെടുത്തുന്ന ആളായിരുന്നു. ബദർ യുദ്ധത്തിൽ അൻസാരികളുടെ കൈകൾ കൊണ്ട് വധിക്കപ്പെട്ടു. അയാൾ എന്നോട് ചോദിച്ചു, ഈ നെഞ്ചിൽ ഒട്ടകപ്പക്ഷിയുടെ ചിറകുള്ള വ്യക്തി ആരാണ്? ഞാൻ പറഞ്ഞു, അത് ഹംസ ബിൻ അബ്ദുൽ മുത്തലിബാണ്. ഉമയ്യ പറഞ്ഞു, ഈ വ്യക്തിയാണ് ഇന്ന് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നഷ്ടം ഉണ്ടാക്കിയത്. ഇംഗ്ലീഷ് ചരിത്രകാരൻ സർ വില്യം മ്യൂർ ബദർ യുദ്ധത്തെക്കുറിച്ചും ഹദ്റത്ത് ഹംസയുടെ പങ്കിനെക്കുറിച്ചും വിവരിക്കുന്നു, ഹംസ ഒട്ടകപ്പക്ഷിയുടെ ചിറകുമായി എല്ലാ സ്ഥലങ്ങളിലും വ്യക്തമായി ദൃശ്യമാകുമായിരുന്നു. അതുകൂടാതെയും ഒരുപാട് ബന്ധുക്കളെ അവിടുന്ന് യുദ്ധത്തിൽ വധിച്ചു. ഉഹദ് യുദ്ധത്തിൽ ധൈര്യത്തിന്റെ ശ്രേഷ്ഠത കാണിച്ചു. അങ്ങയുടെ ഈ ധൈര്യം മക്കയിലെ ഖുറൈശികളുടെ കണ്ണിൽ കരടായി മാറി. ഖുറൈശിയിൽ നിന്നുള്ള ബുഖാരിയിൽ നിന്നുള്ള വിശദീകരണം ഇപ്രകാരം രേഖപ്പെട്ട് കിടക്കുന്നു. ഹദ്റത്ത് ജാഫർ ബിൻ അംർ ബിൻ ഉമയ്യ സംരി പറയുന്നു, ഞാൻ ഉബൈദുല്ല ബിൻ അദി ബിൻ ഖിയാറിനോടൊപ്പം യാത്ര പുറപ്പെട്ടു. ഞങ്ങൾ രാജ്യത്തിലെ പ്രസിദ്ധമായ നഗരമായ ഹമുസിൽ എത്തിയപ്പോൾ ഉബൈദുല്ല ബിൻ അദി എന്നോട് പറഞ്ഞു, താങ്കൾ വഹ്ഷി ബിൻ ഹബ്ഷിയെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഹദ്റത്ത് ഹംസയെ സംബന്ധിച്ച് അദ്ദേഹത്തോട് ചോദിക്കാം. അദ്ദേഹം പറയുന്നു, നല്ലത്, വഹ്ഷി ഹംസുൽ ആണ് താമസിച്ചിരുന്നത്. അങ്ങനെ ഞങ്ങൾ അയാളുടെ വിലാസം ചോദിച്ചു. പറയപ്പെട്ടു, അയാൾ തന്റെ വീടിന്റെ തണലിൽ ഇരിക്കുകയാണ്, ഏതുപോലെ വലിയ ഭരണി പോലെയുണ്ട്. ജാഫർ പറഞ്ഞു, ഞങ്ങൾ അയാളുടെ അടുത്തുപോയി കുറച്ചുനേരം നിന്നു. ഞങ്ങൾ അസ്സലാമു അലൈക്കും പറഞ്ഞു. അയാൾ സലാം മടക്കി. പറഞ്ഞു, ഉബൈദുള്ള ആ സമയത്ത് തലപ്പാവും തലയും മുഖവും മറച്ചിരുന്നു. വഹ്ഷിക്ക് കേവലം അദ്ദേഹത്തിന്റെ കണ്ണും കാലും മാത്രമേ കാണാൻ സാധിക്കുമായിരുന്നുള്ളൂ. ഉബൈദുള്ള ചോദിച്ചു, വഹ്ഷി എന്നെ അറിയുമോ? പറയുന്നു, അയാൾ അദ്ദേഹത്തെ സൂക്ഷിച്ചു നോക്കി. എന്നിട്ട് അയാൾ പറഞ്ഞു, അള്ളാഹു ആണ് സത്യം, ഇല്ല. എന്നാൽ ഇതല്ലാതെ അദീബിന് ഖിയാർ ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചിരുന്നു. അവരെ ഉമ്മുക്കിത്താൽ ബിൻ അവലീസ് എന്നാണ് പറഞ്ഞിരുന്നത്. മക്കയിൽ അദിക്ക് ഒരു കുട്ടി അവളിൽ നിന്ന് ജനിച്ചു. ഞാൻ ആ കുട്ടിക്ക് പാൽ കുടിപ്പിക്കാറുണ്ടായിരുന്നു. കുട്ടിയെ എടുത്ത് അതിന്റെ മാതാവിനോടൊപ്പം കൊണ്ടുപോകുമായിരുന്നു. എന്നിട്ട് ആ കുട്ടിയെ അതിന്റെ മാതാവിന് നൽകുമായിരുന്നു. ഞാൻ നിന്റെ കാലുകൾ കണ്ടിരിക്കുന്നു, അതിൽ നിന്ന് എനിക്ക് അറിയാൻ സാധിക്കുന്നു, ഇത് ആ കുട്ടി തന്നെയാണ്. അപ്പോൾ ഉബൈദുള്ള തന്റെ മുഖം തുറന്നു. അയാൾ കാലുകൊണ്ട് തന്നെ അയാൾ അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞു. പിന്നീട് അദ്ദേഹം പറഞ്ഞു, ഹദ്റത്ത് ഹംസയുടെ വധിച്ച സംഭവം കേൾപ്പിക്കുക. അയാൾ പറഞ്ഞു, ഹദ്റത്ത് ഹംസ തൊയ്മ ബിൻ അദി ബിൻ ഖിയാറിനെ ബദർ യുദ്ധത്തിൽ വധിച്ചിരുന്നു. എന്റെ യജമാനൻ ജുബൈർ ബിൻ മുഅത്തം എന്നോട് പറഞ്ഞു, അഥവാ നീ എന്റെ പിതൃവിന് പകരമായി ഹംസയെ വധിച്ചാൽ നീ സ്വതന്ത്രനാണ്. അയാൾ പറയുന്നു, ആളുകൾ കണ്ടു ഉഹദ് യുദ്ധം ഉണ്ടാകാൻ പോവുകയാണ്. അനൈൻ ഉഹദ് മലകളിൽപ്പെട്ട ഒരു മലയാണ്. ഉഹദിനും ഇടയിൽ ഒരു താഴ്വരയുണ്ട്. ഞാനും ആളുകളോടൊപ്പം യുദ്ധത്തിനായി പുറപ്പെട്ടു. ആളുകൾ യുദ്ധത്തിനായി നിരനിരയായി നിന്നപ്പോൾ സിബ മൈതാനത്തിൽ വന്നു. എന്നിട്ട് വിളിച്ചു പറഞ്ഞു, എന്നെ നേരിടാനായി ആരെങ്കിലും മൈതാനത്ത് വരുമോ? ഇത് കേട്ട് ഹംസ ബിൻ അബ്ദുൽ മുത്തലിബ് അയാളെ നേരിടാനായി വന്നു. പറഞ്ഞു, ഓ സിബ, നീ അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടും പോരാടുകയാണോ? ഇത് പറഞ്ഞുകൊണ്ട് ഹംസ അയാളെ ആക്രമിച്ചു. അയാൾ ഇന്നലെ കഴിഞ്ഞുപോയ ദിവസം പോലെയായി തീർന്നു. അതായത് ഉടനെ തന്നെ അയാളെ കീഴടക്കി അവസാനിപ്പിച്ചു. വഹ്ഷി പറയുന്നു, ഞാൻ ഒരു പാറയ്ക്ക് താഴെ ഹംസക്ക് വേണ്ടി ഒളിഞ്ഞിരിക്കുകയായിരുന്നു. അദ്ദേഹം എന്റെ അടുത്തെത്തിയപ്പോൾ ഞാൻ എന്റെ ശൂലം എറിഞ്ഞു. അദ്ദേഹത്തിന്റെ നാഭിക്ക് കീഴിൽപ്പെട്ടുകൊണ്ട് അതിനെ ശക്തമായി അമർത്തിയപ്പോൾ അത് മറുഭാഗത്തേക്ക് കടന്നുപോയി. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ അവസാന നിമിഷം. ആളുകൾ മടങ്ങി വന്നപ്പോൾ ഞാനും അവരോടൊപ്പം മടങ്ങി മക്കയിൽ ജീവിച്ചു. ഏതുവരെ എന്നാൽ അവിടെ ഇസ്ലാം വ്യാപിച്ചു. ഞാൻ അവിടെ നിന്ന് ത്വായിഫിലേക്ക് പോയി. ആളുകൾ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് സന്ദേശവാഹകനയച്ചു. എന്നോട് പറഞ്ഞു അദ്ദേഹം തന്റെ സന്ദേശവാഹകരെ പ്രയാസപ്പെടുത്തുകയില്ല. ഞാനും അവരോടൊപ്പം പോയി. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തെത്തിയപ്പോൾ അവിടുന്ന് എന്നെ കണ്ടുകൊണ്ട് ചോദിച്ചു, നീയാണോ വഹശി? അവിടുന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അതെ. അവിടുന്ന് ചോദിച്ചു നീയാണോ ഹംസയെ വധിച്ചത്? ഞാൻ പറഞ്ഞു. താങ്കളിലെത്തിയ കാര്യം ശരിയാണ്. അവിടുന്ന് പറഞ്ഞു, നിനക്ക് സാധിക്കുമെങ്കിൽ എന്റെ മുന്നിൽ വരരുത്. പറഞ്ഞു. ഇത് കേട്ട് ഞാൻ അവിടെ നിന്ന് പുറപ്പെട്ടു. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായപ്പോൾ മുസൈലിമ കദാബ് കലാപം ഉണ്ടാക്കിയപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ മുസൈലിമയുടെ അടുത്ത് തീർച്ചയായും പോകും. ഒരുപക്ഷെ ഞാൻ അയാളെ വധിക്കും. അങ്ങനെ ഹസ്രത്ത് ഹംസയെ വധിച്ച പാപത്തിന് പരിഹാരമായാലോ? പറയുന്നു, ഞാനും ആളുകളോടൊപ്പം യുദ്ധത്തിന് പുറപ്പെട്ടു. പിന്നീട് യുദ്ധം ഉണ്ടായതുപോലെ ഉണ്ടായി. ഞാൻ കണ്ടു ഒരാൾ ചുമരിന്റെ ഒരു വിടവിൽ നിൽക്കുന്നു. ഏതുപോലെ തോന്നുമായിരുന്നു, ഗോതമ്പ് നിറമുള്ള ഒരു ഒട്ടകമാണ്. തലമുടി ചിന്നിച്ചിതറി കിടക്കുന്നുണ്ട്. പറയുന്നു, ഞാൻ അയാളുടെ നേരെ എന്റെ ശൂലം എറിഞ്ഞു. അയാളുടെ നെഞ്ചിൽ വെച്ച് ശക്തമായി അമർത്തി. അത് രണ്ട് ചുമലിന്റെ ഇടയിലൂടെ കടന്നുപോയി. അതിനുശേഷം ഒരു അൻസാരി തല അറുത്തുകളയുകയും ചെയ്തു. ഇതായിരുന്നു അയാളുടെ പര്യവസാനം. ഹസ്രത്ത് ഹംസ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റത്തിന് ശേഷം 32 മാസം ഉഹദ് യുദ്ധത്തിൽ ഷഹീദായി. അപ്പോൾ അങ്ങയുടെ പ്രായം 59 വയസ്സായിരുന്നു. റിവായത്ത് പ്രകാരമാണ് അബു സുഫിയാന്റെ ഭാര്യ ഹിന്ദ് ഉഹദ് യുദ്ധത്തിൽ സൈന്യത്തോടൊപ്പം വന്നു. അവൾ തന്റെ പിതാവിന്റെ പ്രതികാരം ചെയ്യുന്നതിനുവേണ്ടി അയാൾ ബദറിൽ ഹസ്രത്ത് ഹംസയുമായി ഏറ്റുമുട്ടി വധിക്കപ്പെട്ടിരുന്നു. ഇപ്രകാരം പ്രതിജ്ഞ ചെയ്തിരുന്നു, എനിക്ക് അവസരം ലഭിച്ചാൽ ഞാൻ ഹംസയുടെ കരൾ ചവക്കും. ഈ അവസ്ഥ ഉണ്ടായപ്പോൾ, ഹസ്രത്ത് ഹംസയ്ക്ക് മേൽ പ്രയാസം ഉണ്ടായപ്പോൾ, മുശ്രിക്കുകൾ വധിക്കപ്പെട്ടവരുടെ മുസ്ല ചെയ്തു. അവരുടെ രൂപം വികൃതമാക്കി ചെവി മൂക്ക് മുതലായ അവയവങ്ങൾ ഛേദിച്ചു. അവർ ഹംസയുടെ കരളിന്റെ ഒരു കഷ്ണം കൊണ്ടുവന്നു. ഹിന്ദ് അതെടുത്ത് ചവക്കാൻ തുടങ്ങി. കഴിക്കാൻ ശ്രമിച്ചു, എന്നാൽ അത് വിഴുങ്ങാൻ സാധിച്ചില്ല. അത് പുറത്തേക്കെറിഞ്ഞു. ഈ സംഭവം റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയാൻ കഴിഞ്ഞു. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു എന്നേക്കുമായി ഹംസയുടെ മേൽ അഗ്നി ഹറാമാക്കപ്പെട്ടിരിക്കുന്നു. ഹംസയുടെ മാർഗം അല്പം പോലും റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹംസയുടെ ശവശരീരത്തിനടുത്തു വന്ന് ഏതൊരു വികാരമാണ് പ്രകടിപ്പിച്ചത്? അങ്ങയുടെ ഉന്നത സ്ഥാനത്തെക്കുറിച്ച് നൽകിയ സന്തോഷവാർത്ത, അതിനെക്കുറിച്ചുള്ള നിവേദനമുണ്ട്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹംസയുടെ ശവശരീരം കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ കരൾ പുറത്തെടുത്ത് ചവച്ചിരുന്നു. ഇബ്നു ഹിഷാം ചരിത്രത്തിൽ എഴുതിയിരിക്കുന്നു, റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ അവസരത്തിൽ ഹസ്രത്ത് ഹംസയുടെ ശവശരീരത്തിന്റെ അടുത്ത് വന്ന് നിന്നുകൊണ്ട് പറഞ്ഞു, ഹോ ഹംസ, നിന്റെ പ്രയാസം പോലുള്ള ഒരു പ്രയാസം എനിക്ക് ഒരിക്കലും ഇതിനു മുമ്പുണ്ടായിട്ടില്ല. ഇതിനേക്കാൾ ദുഃഖിപ്പിക്കുന്ന ദൃശ്യം ഞാൻ ഇതിനു മുമ്പ് ഒരിക്കലും കണ്ടിട്ടില്ല. പിന്നീട് അവിടുന്ന് പറഞ്ഞു, ജിബ്രീൽ വന്ന് എനിക്ക് സുവാർത്ത നൽകി. ഹംസ ബിൻ അബ്ദുൽ മുത്തലിബിനെ 7 ആകാശത്ത് അള്ളാഹുവിന്റെയും അവന്റെ റസൂലിന്റെയും സിംഹം എന്നെഴുതിയിരിക്കുന്നു. ഹസ്രത്ത് സുബൈർ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് നിവേദനം, ഉഹദ് യുദ്ധത്തിൽ ഒരു സ്ത്രീ വളരെ വേഗത്തിൽ വരുന്നതായി കാണാൻ സാധിച്ചു. ഉടനെ തന്നെ അവർ ശുഹദാക്കളുടെ ശരീരം കാണുമായിരുന്നു. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അത് നല്ലതായി തോന്നിയില്ല, ഒരു സ്ത്രീ വന്ന് അത് കാണുക എന്നത്. കാരണം ശവശരീരയുടെ അവസ്ഥ വളരെ മോശമായ അവസ്ഥയിലായിരുന്നു. അതുകൊണ്ട് പറഞ്ഞു, ആ സ്ത്രീയെ തടയുക. ഹദ്രത്ത് സുബൈർ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഞാൻ ശ്രദ്ധിച്ചു നോക്കി, അത് എന്റെ മാതാവ് ഹദ്രത്ത് സഫിയ റളിയല്ലാഹു തആല അൻഹ ആയിരുന്നു. ഞാൻ അവരുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. ശ്രോതാക്കളുടെ ശരീരത്തിൽ നിന്ന് അടുത്തെത്തുന്നതിന് മുമ്പ് തന്നെ ഞാൻ അവരുടെ അടുത്തെത്തി. അവർ എന്നെ കണ്ട് എന്റെ നെഞ്ചിൽ പിടിച്ച് തള്ളി. എന്റെ നെഞ്ചിൽ പിടിച്ച് എന്നെ പിറകോട്ട് തള്ളി. അവർ ഒരു ശക്തിയുള്ള വനിതയായിരുന്നു. എന്നോട് പറഞ്ഞു, മാറി നിൽക്കുക, ഞാൻ നീ പറയുന്ന ഒന്നും കേൾക്കുകയില്ല. ഞാൻ പറഞ്ഞു, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം താങ്കളെ തടയാനായി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഈ ശവശരീരങ്ങൾ കാണരുത്. ഇത് കേട്ട് ഉടനെ തന്നെ അവർ നിന്നു. തന്റെ കയ്യിലുള്ള 2 തുണി നൽകിക്കൊണ്ട് പറഞ്ഞു, ഇത് രണ്ട് തുണിയാണ്. ഇത് ഞാൻ എന്റെ സഹോദരൻ ഹംസയ്ക്ക് വേണ്ടി കൊണ്ടുവന്നതാണ്. എനിക്ക് അദ്ദേഹം ഷഹീദായ വാർത്ത ലഭിച്ചിട്ടുണ്ട്. ഇതായിരുന്നു ആ കാലഘട്ടത്തിലെ അനുസരണം. അതായത് അവർ ഇത് കേട്ട ഉടനെ തന്നെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, ദുഃഖത്തിന്റെ അവസ്ഥയായിരുന്നിട്ടും വലിയ വലിയ വികാരാവേശമായിരുന്നിട്ടും ഉടനെ തന്നെ ആ വികാരാവേശത്തെ നിയന്ത്രിച്ചു നിന്നു. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേട്ട ഉടനെ തന്നെ ഇതാണ് പരിപൂർണ അനുസരണം. പറയുന്നു, ഈ തുണി ഞാൻ കൊണ്ടുവന്നിരിക്കുന്നു എന്റെ സഹോദരന് വേണ്ടി. ഷഹാദത്തിന്റെ വാർത്ത എനിക്ക് ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. നീ ഈ തുണികൾ കൊണ്ട് അദ്ദേഹത്തെ കഫൻ നൽകിയാലും. ഹദ്റത്ത് ഹംസ റളിയല്ലാഹു തആല അൻഹുവെ ഈ രണ്ട് തുണി കൊണ്ട് കഫൻ ചെയ്യാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു വശത്ത് ഒരു അൻസാരി ഷഹീദായി കിടക്കുന്നു കണ്ടു. അദ്ദേഹത്തെയും ഹദ്റത്ത് ഹംസ റളിയല്ലാഹു തആല അൻഹുവിനോട് കാണിച്ചതുപോലെ തന്നെയാണ് കാണിച്ചിരുന്നത്. ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ ലജ്ജ തോന്നി. ഹദ്റത്ത് ഹംസ റളിയല്ലാഹു തആല അൻഹുവിന് രണ്ട് തുണി കൊണ്ട് കഫൻ നൽകുകയും ആ അൻസാരിക്ക് ഒരു തുണിയും ഇല്ലാത്ത അവസ്ഥ, അതുകൊണ്ട് ഞങ്ങൾ തീരുമാനിച്ചു ഒരു തുണി കൊണ്ട് ഹദ്റത്ത് ഹംസക്കും ഒരു തുണി കൊണ്ട് ഈ അൻസാരി സഹാബിക്കും കഫൻ ചെയ്യാം. നോക്കിയപ്പോൾ ഞങ്ങൾക്കറിയാൻ സാധിച്ചു ഈ രണ്ടുപേരിൽ ഒരാൾ കൂടുതൽ ഉയരം ഉള്ള ആളാണ്. ഞങ്ങൾ നറുക്കെട്ടു ആർക്കേത് തുണിയാണോ വന്നത് അദ്ദേഹത്തെ ആ തുണിയിൽ കബറടക്കി. ഹസ്രത്ത് ഹംസയെ ഒരു തുണി കൊണ്ടാണ് കഫൻ ചെയ്തത്. അങ്ങയുടെ തല മൂടുമ്പോൾ രണ്ട് കാലുകൾ വെളിയിൽ വരുമായിരുന്നു. കാലുകൾ തുണി കൊണ്ട് മൂടുമ്പോൾ അങ്ങയുടെ മുഖത്ത് നിന്ന് തുണി മാറിപ്പോകും. അപ്പോൾ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അങ്ങയുടെ മുഖം മൂടുകയും കാലിൽ ഹർമൽ അല്ലെങ്കിൽ ഇസ്ഖർ പുല്ല് വെക്കുക. ഹദ്റത്ത് ഹംസയും ഹദ്റത്ത് അബ്ദുല്ലാ ബിൻ നഹജ് അദ്ദേഹത്തിന്റെ സഹോദരപുത്രനായിരുന്നു ഈ ഒരു തുണി കൊണ്ടാണ് കഫൻ ചെയ്തത്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു തുണി കൊണ്ടാണ് കഫൻ ചെയ്തത്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും ആദ്യം ഹദ്റത്ത് ഹംസയുടെ ജനാസ നമസ്കാരം അനുഷ്ഠിച്ചു. ഹദ്റത്ത് അബ്ദുല്ല ബിൻ മസൂദ് നിന്ന് നിവേദനം, റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹംസയുടെ ശവശരീരം മുന്നിൽ വെച്ച് അദ്ദേഹത്തിന്റെ ജനാസ നമസ്കരിപ്പിച്ചു. ഒരു അൻസാരി സഹാബിയുടെ ശരീരം അദ്ദേഹത്തിന് അടുത്തു വെച്ചു, അവിടുന്ന് അദ്ദേഹത്തിന്റെ ജനാസ നമസ്കരിപ്പിച്ചു. എന്നിട്ട് ആ അൻസാരിയുടെ മയ്യത്ത് എടുത്തു. എന്നാൽ ഹദ്റത്ത് ഹംസയുടെ മയ്യത്ത് അവിടെ തന്നെ വെച്ചു. ഏതുവരെ എന്നാൽ ഈ വിധത്തിൽ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ദിവസം മറ്റു ശുഹദാക്കളുടെ ജനാസ നമസ്കാരത്തോടൊപ്പം 70 തവണ ഹദ്റത്ത് ഹംസയുടെ നമസ്കാരം ജനാസ നമസ്കരിപ്പിച്ചു. കാരണം ഓരോ തവണയും ഹദ്റത്ത് ഹംസയുടെ ശരീരം അവിടെ ഉണ്ടായിരുന്നു. ഹദ്റത്ത് അബു ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഹദ്റത്ത് ഹംസയുടെ ബന്ധുക്കളുമായുള്ള പെരുമാറ്റത്തെക്കുറിച്ച് നിവേദനം ചെയ്യുന്നു. ഹദ്റത്ത് ഹംസ തന്റെ ബന്ധുക്കളോട് നല്ല പെരുമാറ്റത്തിലും എല്ലാ നല്ല പ്രവർത്തനങ്ങളിലും എപ്പോഴും മുൻപന്തിയിലായിരുന്നു. ഷഹാദത്തിനു ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹംസയുടെ ശരീരത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു, അള്ളാഹുവിന്റെ കാരുണ്യം താങ്കളിൽ ഉണ്ടാകട്ടെ, താങ്കൾ അങ്ങനെയായിരുന്നു. ആ വിധത്തിൽ കുടുംബബന്ധം ഊട്ടിയുറപ്പിക്കുന്ന നന്മ പ്രവർത്തിക്കുന്ന ആൾ മറ്റാരെങ്കിലും ഉണ്ടാകുമെന്നറിയില്ല. ഇന്നേക്ക് ശേഷം താങ്കൾക്കൊരു ദുഃഖവും ഇല്ല. റസൂൽ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിതൃവ്യൻ മുസ്ലിങ്ങളുടെ ധൈര്യശാലിയായ നേതാവ് ഹദ്റത്ത് ഹംസയുടെ കബറടക്കം ഏതൊരു നിസ്സാരമായ അവസ്ഥയിലാണോ ഉണ്ടായത്, സഹാബാക്കൾ വളരെ ദുഃഖത്തോടുകൂടി അതിനെക്കുറിച്ച് പറയുമായിരുന്നു. പിന്നീട് സമൃദ്ധിയുടെ കാലഘട്ടത്തിൽ ഹദ്റത്ത് ഹുബ്ബാബ് ആ പ്രയാസത്തിന്റെ കാലം ഓർത്തുകൊണ്ട് പറയുമായിരുന്നു, ഹദ്റത്ത് ഹംസയുടെ അഫന് ഒരു പുതപ്പാണ് ഉണ്ടായിരുന്നത്, അതും പൂർത്തിയായ നിലയിൽ ഉണ്ടായിരുന്നില്ല. മുഖം മറച്ചുകൊണ്ട് കാലിൽ പുല്ലുവെക്കുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ ഹദ്റത്ത് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് ഈ നിവേദനമുണ്ട്. ഒരു ദിവസം അദ്ദേഹം നോമ്പെടുത്തിരിക്കുകയായിരുന്നു. നോമ്പ് തുറക്കുന്ന സമയത്ത് വിഭവസമൃദ്ധമായ ഭക്ഷണം അദ്ദേഹത്തിന് നൽകി. അത് കണ്ട് അദ്ദേഹത്തിന് പ്രയാസത്തിന്റെ കാലം ഓർമ്മ വന്നു. പറഞ്ഞു, ഹംസ ഷഹീദായി, അദ്ദേഹം എന്നേക്കാൾ വളരെ നല്ല നിലയിലുള്ള ആളായിരുന്നു. അദ്ദേഹത്തിന് കഫൻ ചെയ്യാൻ തുണി പോലും ഉണ്ടായിരുന്നില്ല. പിന്നീട് ഞങ്ങൾക്ക് ലോകത്തിൽ സമൃദ്ധി ഉണ്ടായി. ഞങ്ങൾക്ക് ലോകത്തിൽ നിന്ന് ലഭിച്ചത് ലഭിച്ചു. ഞങ്ങൾ ഭയപ്പെടുന്നു ഞങ്ങളുടെ പ്രതിഫലം ഞങ്ങൾക്ക് പെട്ടെന്ന് നൽകിയോ, അതായത് ലോകത്ത് തന്നെ ലഭിച്ചുവോ. പിന്നീട് അദ്ദേഹം കരയാൻ തുടങ്ങി. ഇത്രമാത്രം കരഞ്ഞു അദ്ദേഹം ഭക്ഷണം ഒഴിവാക്കുകയുണ്ടായി. ഇവരായിരുന്നു അവർ. അല്ലാഹു അവരിൽ തൃപ്തനായി, അവർ അള്ളാഹുൽ തൃപ്തരായി. സമൃദ്ധിയുടെ കാലഘട്ടത്തിൽ അവർ തങ്ങളുടെ സഹോദരങ്ങളെ കുറിച്ച് അവർ ഓർക്കുമായിരുന്നു, തങ്ങളുടെ കഴിഞ്ഞുപോയ അവസ്ഥയെ മുന്നിൽ വെക്കുമായിരുന്നു. അള്ളാഹു ഇവരുടെ എല്ലാവരോടും മഗ്ഫിറത്തോടുകൂടി പെരുമാറട്ടെ. എന്ന് മാത്രമല്ല, അള്ളാഹു അവർക്ക് സ്വർഗത്തിന്റെ സന്തോഷ വാർത്ത നൽകിയിട്ടുണ്ട്. അവരുടെ സ്ഥാനം കൂടുതൽ കൂടുതൽ ഉയർത്തുമാറാകട്ടെ. ഒരു റിവായത്തിൽ വരുന്നു, ഹദ്റത്ത് അബ്ദുള്ള ബിൻ ഉംറ് റിവായത്ത് ചെയ്യുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹദ് യുദ്ധത്തിന് തിരിച്ചു വന്നപ്പോൾ അവിടുന്ന് കേൾക്കുകയുണ്ടായി, അൻസാരി സ്ത്രീകൾ തങ്ങളുടെ ഭർത്താക്കന്മാർ മരിക്കുമ്പോൾ കരയുകയും വിലപിക്കുകയും ചെയ്യാറുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്താണ് കാര്യം? ഹംസക്ക് വേണ്ടി കരയാൻ ആരുമില്ലേ? അൻസാർ സ്ത്രീകൾക്ക് ഇതറിയാൻ സാധിച്ചപ്പോൾ അവര് ഹംസയുടെ ഷഹാദത്തിൽ കരയാൻ വേണ്ടി പുറപ്പെട്ടു, ഒരുമിച്ചുകൂടി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങി. അപ്പോൾ ആ സ്ത്രീകൾ ഇതുപോലെ കരയുകയായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലം കണ്ണു തുറന്നു, പറഞ്ഞു, ഇന്ന് ഹംസയുടെ പേരെടുത്തുകൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണോ? അവരോട് പറയുക തിരിച്ചു പോകുക. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളുടെ വീടുകളിലേക്ക് തിരിച്ചു പോകുക. ഇന്നേക്ക് ശേഷം മരിക്കുന്ന ഒരാളുടെ പേരും ദുഃഖം ആചരിക്കുകയോ അതുപോലെ തന്നെ വിലപിച്ച് കരയുകയോ ചെയ്യരുത്. ഈ വിധത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ച ആളുടെ മേൽ വിലപിച്ച് കരയുന്നതിനെ വിലക്കുകയുണ്ടായി. ഒരു വിധത്തിലും നോഹയും അല്ല വിലാപിച്ചുകൊണ്ട് ഉള്ള കരയിലും വിലക്കുകയുണ്ടായി. വളരെ ഹിക്മത്തോടുകൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്ത്രീകളുടെ ആ വികാരത്തെ മാനിക്കുകയുണ്ടായി. അവരുടെ ഭർത്താക്കന്മാരുടെ സഹോദരന്മാരുടെ ദുഃഖത്തിൽ തടയുന്നതിന് പകരം ആദ്യം ഹംസയിലേക്ക് അവരുടെ ശ്രദ്ധയെ തിരിക്കുകയുണ്ടായി. വലിയ സാമൂഹികമായ ദുഃഖത്തിലേക്ക് തിരിക്കുകയുണ്ടായി. അതിന്റെ ഏറ്റവും വലിയ ദുഃഖം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരുന്നു. പിന്നീട് ഹംസയുടെ മേൽ കരയാനും വിലപിക്കുന്നതിനെയും വിലക്കുകയുണ്ടായി. എന്നിട്ട് തന്റെ മാതൃക കാണിക്കുകയും ക്ഷമക്ക് സഹനത്തിന് ഉപദേശിക്കുകയും ചെയ്തു. അത് നല്ല സ്വാധീനം ഉണ്ടാക്കുന്നതായിരുന്നു. ഇതുവരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എമ്മക്ക് ഹദ്റത്ത് ഹംസയുടെ ആ വേർപാട് എത്രമാത്രം വ്യസനകരമായിരുന്നു, അവസാന കാലം വരെ അത് നിലക്കുകയുണ്ടായി. ഹദ്റത്ത് കഅബ് ബിനു മാലിക് തന്റെ അനുശോചന കവിതയിൽ പറയുകയുണ്ടായി, ഹംസയുടെ മരണത്തിൽ കരയാൻ തീർച്ചയായും അത് അവകാശമുള്ളതാണ്, എന്നാൽ അള്ളാഹുവിന്റെ സിംഹത്തിന്റെ മരണത്തിൽ കരയിഞ്ഞതുകൊണ്ട് എന്ത് ലഭിക്കാനാണ്? അള്ളാഹുവിന്റെ സിംഹമായിരുന്നു ഷഹീദായി, ലോകം പറയുകയുണ്ടായി. ഷഹീദായത് ഈ ധൈര്യശാലിയായ യുവാവ് തന്നെയാണ്. അള്ളാഹു ഈ സഹാബാക്കളുടെ സ്ഥാനം കൂടുതൽ ഉയർത്തുമാറാകട്ടെ. ഇവർ സ്ഥാപിച്ച ത്യാഗത്തിന്റെ നിലവാരം അത് ലോകം നിലനിൽക്കുന്നുവോളം മുസ്ലിങ്ങൾ ഓർക്കട്ടെ. അവര് നന്മയുടെ മാതൃക നമുക്ക് കാണിച്ചു തന്നിരിക്കുന്ന, പ്രവർത്തിച്ചു കാണിച്ചു തന്ന നന്മയുടെ മാതൃക
അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആത്തി അഅ്മാലിനാ من يهد الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. عباد الله رحمكم الله، إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.